بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير وآتينا موسى الكتاب وجعلناه هدى لبني إسرائيل ألا تتخذوا من دوني وكيلا ذرية من حملنا مع نوح إنه كان عبدا شكورا وقضينا إلى بني إسرائيل في الكتاب لتفسدن في الأرض مرتين ولتعلن علوا كبيرا فإذا جاء وعد أولاهما بعثنا عليكم عبادا لنا أولي بأس شديد
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരൻ മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്നീ മിമ്പറിൽ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഒരു ഖുതുബയായി ശ്രവിച്ചത്. ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ ചില ചരിത്ര പാഠങ്ങൾ, അതിലേക്കാണ് നമ്മുടെ ഖതീബ് ഇന്ന് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോയത്. വിശുദ്ധ മസ്ജിദുൽ അഖ്സയും അതേപോലെ വിശുദ്ധ ഭൂമിയായ ഖുദുസും ഫലസ്തീനും ഷാമുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങൾ ഇൻഷാ അല്ലാ നമ്മളൊക്കെ അനിവാര്യമായും നമ്മുടെ മനസ്സിൽ കാത്തുസൂക്ഷിക്കേണ്ട ചില വിജ്ഞാനങ്ങൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതിനാൽ ഖതീബ് സൂചന നൽകിയതുകൂടി ഒന്ന് വിശദീകരിക്കുവാനാണ് ഈ ഒരു സമയം ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ അറിഞ്ഞ് തലമുറകൾ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതായ മുസ്ലിമീങ്ങളിൽ നിലനിൽക്കേണ്ടതായ ചില വിവരങ്ങളും വിജ്ഞാനങ്ങളുമാണ് ഖുദുസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഈ ചരിത്രങ്ങളെ തമസ്കരിക്കുവാനും വ്യാജ ചരിത്രങ്ങൾ പടച്ച് മസ്ജിദ് അൽ അഖ്സയുടെയും ഖുദ്സിന്റെയും ഒക്കെ യഥാർത്ഥ വിഷയങ്ങളും ചരിത്രങ്ങളും മുസ്ലിമീകളിൽ നിന്ന് പോലും മറക്കുവാനും വായിക്കുവാനും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പലരും. അതിനാൽ ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിൽ അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് സൃഷ്ടിപ്പ്. അവന്റെ സൃഷ്ടിപ്പിൽ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം, അത് അല്ലാഹുവിന്റെ പ്രത്യേകതയാണ്. ഇന്ന റബ്ബക യഖ്ലുഖു മാ യശാ വയഖ്താർ, നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് പടക്കുന്നു, അവൻ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ പടപ്പുകളിൽ അല്ലാഹു പലരെയും പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഖതീബ് ഉണർത്തിയതുപോലെ ദിവസങ്ങളിൽ അല്ലാഹു വെള്ളിയാഴ്ചയെ, ദുൽഹജ്ജിലെ ആദ്യ 10 ദിവസങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തു. രാവുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ റമദാനിലെ രാവുകളെയും ലൈലത്തുൽ ഖദറിനെയും അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു. ഇതേപോലെ സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല രാവിന്റെ അന്ത്യയാമങ്ങളെയും വെള്ളിയാഴ്ച ഒരു പ്രത്യേക സമയവും അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകത കൽപ്പിച്ചു. ജസീറത്തുൽ അറബ് പ്രത്യേകതയുള്ള സ്ഥലമാണ്, അറേബ്യൻ ഉപദ്വീപ്. സിറിയ എന്ന ഷാം പ്രത്യേകം പദവിയും സ്ഥാനവുമുള്ള സ്ഥലമാണ്. ജസീറയിൽ 2 ഹറമുകൾ പ്രത്യേകം സ്ഥാനം അലങ്കരിക്കുന്ന സ്ഥലങ്ങളാണ്. സിറിയയിൽ, ഷാമിൽ ഫലസ്തീൻ, ഫലസ്തീനിൽ ഖുദുസ്, ഖുദുസിൽ അൽ മസ്ജിദുൽ അക്സ, മസ്ജിദുൽ അക്സയിൽ സഹ്റ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇതൊക്കെ പ്രത്യേകം പവിത്രതയുള്ള, പ്രത്യേകം അല്ലാഹു തെരഞ്ഞെടുത്ത സ്ഥലങ്ങളാണ്. മനുഷ്യരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അംബിയ മുർസലീങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തു. മുർസലീങ്ങളിൽ അല്ലാഹു ഉലുൽ അസ്മിനെ പ്രത്യേകം തെരഞ്ഞെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കണ്ണും കരളും ഹൃദയവുമായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങളെ ആദം സന്തതികളിൽ, നബിമാരിൽ, മുർസലീങ്ങളിൽ, ഉലുൽ അസ്മിൽ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുക്കുകയും പദവിയും സ്ഥാനമാനങ്ങളും നൽകി അല്ലാഹു ആദരിക്കുകയും ചെയ്തു. അല്ലാഹുവിനാകുന്നു സൃഷ്ടിപ്പ്. സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ അവന്റെ സൃഷ്ടികളിൽ പ്രത്യേകത കൽപ്പിക്കുകയും പ്രത്യേകം തെരഞ്ഞെടുക്കുകയും ചെയ്ത സൃഷ്ടികളുണ്ട് എന്നത് മൊത്തത്തിൽ മനസ്സിലാക്കുവാനുള്ള ഒരാമുഖമാണ് ഖതീബിൽ നമ്മൾ ഇവിധം കേൾക്കുകയുണ്ടായത്. സ്ഥലങ്ങളിൽ ജസീറത്തുൽ അറബ് അറേബ്യൻ ഉപദ്വീപും അതേപോലെ തന്നെ അഷാം സിറിയയും പ്രത്യേകം പദവി അലങ്കരിക്കുന്ന 2 സ്ഥലങ്ങളാണ്. ഇതിൽ ഷാം എന്ന സിറിയ, അത് ഇന്നത്തെ ഷാം എന്ന ഒരു ചെറിയ വൃത്തം അല്ല അതിന്റെ ചരിത്രത്തിലുള്ളത്. പ്രത്യേകത പറയപ്പെട്ട ഷാം ഇന്ന് കാണുന്ന, അറിയപ്പെടുന്ന ഒരു പ്രത്യേക നാടല്ല. പ്രത്യുത ഇന്ന് ലബനാൻ, ഫലസ്തീൻ, ജോർദാൻ, സൂരിയ ഈ നാടുകളെ ഉൾക്കൊള്ളുന്ന വിശാലമായ സ്ഥലമാണ് പണ്ടത്തെ ഷാം, സിറിയ. സിറിയയുടെ ചരിത്രം, അത് BC 4000 ആണ്ടിലേക്ക് മടങ്ങുകയും സിറിയയിൽ പാർത്തിരുന്ന ജനവിഭാഗം അവർ കനാനികളായിരുന്നു. ഈ കനാനികൾ സിറിയയുടെ ഉത്തരധ്രുവത്തിലും ഉത്തരഭാഗത്തും അതിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഫൈനീക്കികൾ എന്ന് പറയുന്ന ഒരു വിഭാഗവുമായിരുന്നു താമസിച്ചിരുന്നത്. കനാനികളിൽ ഒരു ഉപവിഭാഗമായ യബൂസികൾ എന്ന് പറയുന്നവർ സിറിയയിൽ യബൂസ് എന്ന ഒരു പട്ടണം സ്ഥാപിച്ചു. ആ യബൂസ് പട്ടണമാണ് വിശുദ്ധ ഖുദുസ്. ഇന്ന് ഖുദുസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ മസ്ജിദ് അൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതിന്റെ പരിസര പ്രദേശവും അതാണ് ഖുദുസ്. അതിനെ സ്ഥാപിച്ചത് യബൂസികളാണ്. അതിന്റെ ചരിത്രം BC നാലായിരം ആണ്ടിലേക്ക് മടങ്ങുന്നു. ഖുദുസിന്റെ വിശുദ്ധതയും പരിശുദ്ധിയും അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും പാലായനത്തോടുകൂടിയാണ് ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നത്. ഓർ എന്ന് പറയുന്ന ഇറാഖിലെ സ്ഥലത്ത് നിന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയും ഫലസ്തീനിലേക്ക് പലായനം ചെയ്യുന്നത്. അത് ബി സി 2000 ആണ്ടിന്റെ ആണ്ടിലാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയും കൂടെ സാറയും ഇവർ ഫലസ്തീനിലേക്ക് പലായനം ചെയ്ത് ഖുദുസിൽ താമസിച്ച് അതുമുതലാണ് ഖുദുസിന്റെ പരിശുദ്ധിയുമായി പവിത്രതയുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ വായിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വനജ്ജൈനാഹു വലൂതൻ ഇലൽ അർളി ലത്തീ ബാറക്നാ ഫീഹാ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെയും ലൂത്തിനെയും നാം രക്ഷപ്പെടുത്തി, ഇറാഖിലെ ഓറിൽ നിന്ന് രക്ഷപ്പെടുത്തി. എവിടേക്ക്? ഇലൽ അർളി ലത്തീ ബാറക്നാ ഫീഹാ, നാം ബർക്കത്ത് ചൊരിഞ്ഞ, അനുഗ്രഹം നിശ്ചയിച്ച നാട്ടിലേക്ക്. അഥവാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുദുസിനെയാണ്. ഈ ഖുദുസിന്റെ ചരിത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പലായനത്തോട് അനുബന്ധിച്ചാണ് പിന്നീട് ഖ്യാതമാകുന്നത്. യഹൂദർ ഖുദുസിന്റെ അവകാശവാദവുമായി ചരിത്രത്തിൽ പല നിലക്ക് പലപ്പോഴായി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ബി സി 1300 പ്രവാചകനായിട്ട് വരുന്നത്. ഇസ്രായേലരുടെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് പ്രസിദ്ധമാകുന്നത്. ഖുദുസിന്റെ നിർമ്മാണവും അതിന്റെ പവിത്രതയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലരെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ പങ്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലാണ്. പിന്നീട് അദ്ദേഹത്തിന് ഈജിപ്തിലൂടെ സൈനായിലൂടെ മെദിയൻ ദേശത്തേക്ക് പലായനമുണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ച് ഈജിപ്തിലേക്ക് യാത്രയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഖുദുസ് പട്ടണവുമായി ബന്ധപ്പെട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും ഇസ്രായേലിയരുടെയും ചരിത്രം അന്ന് ആളുകളിൽ രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ സാധ്യമല്ല. BC 1300 മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിയോഗമെങ്കിൽ അതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 27 മുമ്പ് ഖുദുസ് പട്ടണം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. യബൂസികൾ യബൂസ് എന്ന പേരിലായിരുന്നു ഖുദുസിനെ നിർമ്മിച്ചത്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സാറയുടെയും ഒക്കെ പാലായനത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്രായേലിയരുടെയും ചരിത്രം അത് ഫലസ്തീനുമായി ഒക്കെ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും ഇത് സിറിയയുമായി ബന്ധപ്പെട്ട ഖുദുസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആമുഖമാണ്. ഇവിടെ ഒരു വിഷയം, ഈ ഖുദുസ് അതിന്റെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ അനുഗ്രഹീത നാടെന്നാണ് വിശേഷിപ്പിച്ചത്. ഖുദുസ് ഉൾപ്പെട്ട സിറിയ അനുഗ്രഹീത ഭൂമിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറിയയെ കുറിച്ച് പറഞ്ഞത് അർദുൽ മൻഷരി വൽ മഹ്ഷർ, മഹ്ഷറിന്റെ ഭൂമികയും അതേപോലെ തന്നെ മൻഷറിന്റെ ഭൂമികയും അത് സിറിയയാണ് എന്നുള്ളതാണ്, ഷാമാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അന്ത്യനാളോടനുബന്ധിച്ച് ആളുകൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഇടമാണ് ഷാം. വലിയ ഫിത്നകൾ പ്രയാസങ്ങൾ നടമാടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൽക്കാലത്ത് അന്ത്യനാളിനോടനുബന്ധിച്ച് ഞങ്ങൾ എവിടേക്ക് അഭയം തേടണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ സിറിയയിലേക്ക് അഭയം തേടണമെന്ന് പറഞ്ഞ് സിറിയയെ ചൂണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ച സഹീഹായ ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഈ സിറിയയിൽ ഒരു ഭൂഖണ്ഡമാണ് ഖുദുസ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് വിശുദ്ധമാണെന്ന് വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, യാ ഖൗം ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസത അല്ലതീ ബാറക്, ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസ. ഇസ്രായേലിയരോട് പറയാണ്, നിങ്ങൾ വിശുദ്ധ ഭൂമിയിൽ പ്രവേശിക്കുക. വിശുദ്ധ ഭൂമിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഫലസ്തീയർ ഇസ്രായേലിയരെ അവിടുന്ന് ആട്ടിയോടിച്ച പിൽക്കാല ചരിത്രത്തിൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് അർദുൽ മുഖദ്ദസ് എന്നാണ്, അല്ല അർദുൽ മുഖദ്ദസ വിശുദ്ധ ഭൂമി എന്നാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا. അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിശാപ്രയാണം നടത്തി എവിടേക്ക്? മസ്ജിദുൽ അഖ്സയിലേക്ക്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അല്ലദീ ബാറക്കന ഹൗലഹു, അൽ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗങ്ങളിലുള്ള സ്ഥലം, അതിൽ നമ്മൾ ബർക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ വേറെയും ആയത്തുകൾ കാണാൻ സാധിക്കും. വഔറസ്നൽ അർദ അല്ലതീ കാനു യുസ്തദഫൂന മശാരിക അൽഅർദ് വമഗാരിബഹ അല്ലതീ ബാറക്കന ഫിഹാ. അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞ നാട്ടിന്റെ പശ്ചിമ പൗരസ്ത്യ ധ്രുവങ്ങളിൽ, പിൽക്കാലത്ത് ഇസ്രായേലിയർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ആധിപത്യം നൽകിയതിനെ കുറിച്ച് ഫിറൗന്റെ കാലശേഷം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞപ്പോൾ അല്ലതീ ബാറക്കന ഫീഹ എന്നാണ് പറഞ്ഞത്. അത് ഖുദ്സിനെ കുറിച്ചാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല സബ ഗോത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് വജഅൽന ബൈനഹു വബൈനൽ അർളില്ലത്തി ബാറക്കിന ഫീഹ ഖുറം ബാഹിറ. സബ ഗോത്രത്തിനും നാം ബർക്കത്ത് ചൊരിഞ്ഞ നാടുകൾക്കും ഇടയിൽ കുറെ നാടുകളെ നാം ഉണ്ടാക്കിയെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞപ്പോൾ ഖുദ്സിനെ കുറിച്ച് പറഞ്ഞത് നാം അനുഗ്രഹം ചൊരിഞ്ഞ നാട് എന്നാണ്. ഇതേപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഅവൈനാഹു വഉമ്മഹു ഇലാ റബുവത്തിൻ ദാതി ഖറാരി വമഈൻ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്കും അദ്ദേഹത്തിന്റെ മാതാവിനും നാം റബുവയിൽ അഭയം നൽകി എന്നാണ്. റബുവയുടെ പ്രത്യേകത അത് ഉയർന്ന ഖുദ്സ് എന്ന സ്ഥലമാണ്. അത് ദാതി ഖറാരി വമഈൻ, ശുദ്ധവെള്ളവും അതേപോലെ തന്നെ നിർഭയത്വവുമുള്ള നാട് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് ഖുദ്സ് എന്ന് പറയുന്ന സ്ഥലം അത് വിശുദ്ധമായ സ്ഥലമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് വിശുദ്ധമാണെന്ന് വിശുദ്ധ ഖുർആനിൽ, അത് അനുഗ്രഹീതമാണെന്ന് വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങളിലാണ് ഉണർത്തിയിട്ടുള്ളത്. അതിന്റെ വിശുദ്ധി, അതുമായി ബന്ധപ്പെട്ട ചരിത്രം, അത് ഇസ്രായേലരുടെ ചരിത്രം തുടങ്ങുമ്പോൾ ഉള്ള ചരിത്രമല്ല പ്രത്യേകത. ഇസ്രായേലരുടെയൊക്കെ എത്രയോ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുദ്സിന്റെ പവിത്രതയും അതേപോലെ തന്നെ ഖുദ്സിന്റെ നിർമ്മാണവും അതുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. അൽ മസ്ജിദുൽ അഖ്സ ഖുദ്സിലാണ്. അൽ മസ്ജിദുൽ അഖ്സ ഇസ്ലാമിലെ പ്രത്യേക പവിത്രതയുള്ള പള്ളികളിൽ ഒരു പള്ളിയാണ്. വിശുദ്ധ ഖുർആനിൽ മസ്ജിദുൽ അഖ്സയെ കുറിച്ചുള്ള പരാമർശം വന്നു. അൽ മസ്ജിദുൽ അഖ്സ പള്ളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുഷദ്ദു റിഹാൽ ഇല്ല ഇല സലാസത്തി മസാജിദ്, പുണ്യം കാംക്ഷിച്ചുകൊണ്ടുള്ള യാത്രാ പുറപ്പാട് അത് മൂന്ന് പള്ളികളിലേക്ക് ആകാവൂ. മസ്ജിദ് നബവിയിൽ വെച്ച് റസൂലുള്ള ഇത് പറഞ്ഞപ്പോൾ തന്റെ പള്ളി മസ്ജിദ് നബവിയും പിന്നെ മസ്ജിദുൽ ഹറാമും മൂന്നാമത്തെ പള്ളി അത് അൽ മസ്ജിദുൽ അഖ്സയുമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടായി. അപ്പോ സിയാറത്ത് യാത്ര പറയപ്പെട്ട മൂന്ന് പള്ളികളിൽ ഒരു പള്ളിയാണ് അൽ മസ്ജിദുൽ അഖ്സ. രണ്ടാമത് ഇസ്ലാമിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് അൽ മസ്ജിദുൽ അഖ്സ. അബൂദർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളയോട് ചോദിക്കണം, ഏത് പള്ളിയാണ് ആദ്യം നിർമ്മിക്കപ്പെട്ടത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഹറാമാണെന്ന് പറഞ്ഞു. പിന്നീട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് മസ്ജിദുൽ അഖ്സയാണ് എന്ന് പറഞ്ഞു. മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും നിർമ്മാണത്തിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 40 വർഷമാണ് ആദ്യം ആരാണ് മസ്ജിദുൽ ഹറാമും അതേപോലെ തന്നെ മസ്ജിദുൽ അഖ്സയും നിർമ്മിച്ചത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ നിർമ്മാണത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർമ്മാണവും പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർമ്മാണവും അൽ മസ്ജിദുൽ ഹറാമിന്റെ വിഷയത്തിൽ പ്രസിദ്ധമാണ്. അൽ മസ്ജിദുൽ അഖ്സയുടെ നിർമ്മാണത്തിന്റെ വിഷയത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർമ്മാണം, അതേപോലെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർമ്മാണം അതും പ്രസിദ്ധമാണ്. അത് പുനർനിർമ്മാണത്തിന്റെ വിഷയത്തിലാണ് ആ പ്രസിദ്ധി ഈ പള്ളികൾക്ക് ഇങ്ങനെയുള്ളത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സ പുനർനിർമ്മിച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ദുആയിരുന്നു മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, അള്ളാഹുവെ നിന്റെ വിധി പോലെ ശരിയായി ഭവിക്കുന്ന വിധി തീർപ്പ് നീ എനിക്ക് നൽകണമേ, പിൽക്കാലത്ത് ഒരാൾക്കും ഉണ്ടാകാത്ത വിധം ഒരു രാജാധികാരം എനിക്ക് നൽകണമേ. മൂന്നാമത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത് അള്ളാഹുവിനോട് മസ്ജിദുൽ അക്സ പുനർനിർമ്മിച്ചതിന് ശേഷം ചോദിച്ചത്, ഈ മസ്ജിദുൽ അക്സയെ ലക്ഷ്യമാക്കി ഒരാൾ വരികയും ഇതിൽ നമസ്കാരം മാത്രം അയാൾ ഉന്നമാക്കുകയും ചെയ്താൽ അന്നുമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപസുരക്ഷിതരായി ആ നമസ്കാരത്തിനൊപ്പം പുറത്തു പോകുവാൻ, അള്ളാഹു അയാളുടെ പാപങ്ങൾ പൊറുക്കുവാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ദുആക്ക് രണ്ട് ദുആക്ക് അള്ളാഹു ഉത്തരമേകിയിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ ഹുക്മിന് മുസാദഫത്തായ ഹുക്മ്. രണ്ടാമത്തേത്, പിൽക്കാലക്കാർക്ക് ആർക്കും ഉണ്ടാകാത്ത വിധമുള്ള മുൽക്ക് ആധിപത്യം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൂന്നാമത് അള്ളാഹു അദ്ദേഹത്തോട് ചോദിച്ചതുകൂടി അള്ളാഹു അദ്ദേഹത്തിന് അരുളുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ്. അഥവാ മസ്ജിദുൽ അക്സയെ ഒരാൾ ലക്ഷ്യമാക്കി അതിൽ നമസ്കരിക്കുക എന്നുള്ള നിയ്യത്തോടുകൂടി മാത്രം എങ്കിൽ അയാൾ ആ മസ്ജിദുൽ അക്സയിലെ നിസ്കാരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അന്നുമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനായി മോചിതനായി അയാൾ പുറത്തു വരും എന്നുള്ളതാണ്. അള്ളാഹു അവിടം ഒരു നമസ്കാരത്തിനുള്ള അനുഗ്രഹമേകി നമ്മളെ ആദരിക്കുമാറാവട്ടെ. അൽ മസ്ജിദുൽ അക്സ പള്ളിയുടെ ഈ പവിത്രത കാരണത്താൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആലാനഹു മസ്ജിദുൽ അക്സ സിയാറത്ത് ചെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നമസ്കരിച്ച് മടങ്ങി വരുമായിരുന്നു എന്നാണ്. മദീനയിൽ നിന്ന് ഫലസ്തീനിൽ പോകും, മസ്ജിദുൽ അക്സയിൽ നമ്മൾ നമസ്കരിച്ച് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ മടങ്ങി വരുമെന്നാണ്. എന്തിന്? മസ്ജിദുൽ അക്സയിൽ നമസ്കാരം മാത്രം നിയ്യത്താക്കി പോയി വരുന്നവർക്കാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥന. ആ പ്രാർത്ഥന ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു അപ്രകാരം ചെയ്തിരുന്നത് എന്നുള്ളതാണ് ചരിത്രത്തിലുള്ളത്. അൽ മസ്ജിദുൽ അക്സ, മസ്ജിദുൽ അക്സ പള്ളി, അതിന്റെ പവിത്രത അറിയിക്കുന്ന വേറെയും കുറെ സംഭവങ്ങളുണ്ട്. കവി പറഞ്ഞില്ലേ, ഫബൈതാനി ബൈതുല്ലാഹ് നഹ്നു ഹുമാതുഹു വബൈതും ബിആലാ ഇലിയാ മുശറഫു ഫലാ ഇസ് ഇല്ലാ ഇസ്നാ ഖാഹിറുൻ ലഹു വഈ യസ്അല നസഫ ദലീലു ഫയൻസഫു തറ الناس ما سرنا يسيرون خلفنا وان نحن اومئنا الى الناس وقفوا. രണ്ട് ബൈത്തുകൾ, അതാണ് മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും. വബൈതും ബിആലാ ഇലിയാ മുശറഫു, ഇലിയായിൽ മൂന്നാമതൊരു ഭവനം, അതാണ് മസ്ജിദുൽ അക്സ പള്ളി. ആ പള്ളിയുടെ സംരക്ഷകർ നമ്മളാണ് എന്ന് പറഞ്ഞാണ് കവി തന്റെ വികാരത്തിന്റെ വരികൾ അവിടെ കുറിച്ചിരുന്നത്. ഈ മൂന്നാമത്തെ ഭവനമാകുന്ന അൽ മസ്ജിദുൽ അക്സ പള്ളി, അത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട പാദസ്പർശമേറ്റ മഹൽ ഭവനമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നിശാപ്രയാണം നടത്തിച്ച് മസ്ജിദുൽ അക്സയിൽ എത്തിച്ചു. മസ്ജിദുൽ അക്സയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിമാരുടെ സമക്ഷത്തിൽ നബിമാരോടൊത്തി അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നമസ്കരിക്കുകയുണ്ടായി. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല നബിമാരെയും കണ്ട് അവരുടെ വർണ്ണനകൾ പറഞ്ഞ സഹീഹായ ഹദീസുകൾ കാണുവാൻ സാധിക്കും. അഹമ്മദ് ഷൗക്കി വളരെ ഹൃദയസ്പൃക്കായ വളരെ ഭംഗിയായ തന്റെ കാവ്യ സമാഹാരത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: അസ്റാബികല്ലാഹു ലൈലൻ ഇസ് മലായികുഹു വർറുസുലു ഫിൽ മസ്ജിദിൽ അഖ്സ അലാ ഖദമി ലമ്മ റഔക ബിഹിൽ തഫു ബിസയ്യിദിഹിം കശുഹബി ബിൽ ബദ്രി ഔ കൽജുന്ദി ബിൽ അലമി സല്ല വറാഅക മിൻഹും കുല്ലു ദീ ഖതരിൻ ഫമൻ യഫുസ് ബിഹബീബില്ലാഹി യതമിമി. അസ്റാബികല്ലാഹ്, അല്ലാഹു നിങ്ങളെയും കൊണ്ട് പ്രവാചകരെ ഇസ്റാഅ നടത്തി. ലൈലൻ, ഒരു രാത്രി. ഇസ് മലായികുഹു, അല്ലാഹുവിന്റെ മലക്കുകളും. വർറുസുൽ, മുർസലീങ്ങളും. ഫിൽ മസ്ജിദുൽ അക്സ അലാ ഖദമി, മസ്ജിദുൽ അക്സയിൽ അവരുടെ പാദങ്ങളിൽ നിലയുറപ്പിക്കുന്നവരായിരുന്നു. ലമ്മ റഔക ബിഹിൽ തഫു ബിസയ്യിദിഹിം, മസ്ജിദുൽ അക്സയിൽ നിങ്ങളെ അവർ കണ്ടപ്പോൾ അവരുടെ സയ്യിദിന് ചുറ്റും അവർ ഒരുമിച്ചുകൂടി. കശുഹുബി ബിൽ ബദർ ഔ കൽജുന്ദി ബിൽ അലമി, ചന്ദ്രന് ചുറ്റും ഉൽക്കകളെന്ന പോലെ ഒരു കൊടിക്ക് ചുറ്റും സൈന്യങ്ങളെന്ന പോലെയാണ് മുർസലീങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഒരുമിച്ച് കൂടുകയുണ്ടായത്. സല്ല വറാഅക മിൻഹും കുല്ലു ദീ ഖതരിൻ, അതിലെല്ലാവരും നിങ്ങളുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കുകയുണ്ടായി. വമൈ യഫുസ് ബി ഹബീബില്ലാഹി തമിമി, അല്ലാഹുവിൻ്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കുവാനുള്ള ഭാഗ്യം, അത് ആർക്കാണ് ലഭിക്കുക? എന്നാണ് അവിടെ ഷൗഖി ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായേലിലൂടെ മസ്ജിദുൽ അക്സയിലെത്തി. മസ്ജിദുൽ അക്സയിൽ നബിമാർക്ക് ഇമാമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുകയുണ്ടായി. പിന്നീട് അവിടെ നിന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോടത്ത് ബുറാഖിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ് നടന്നത് അത് മസ്ജിദുൽ അക്സ പള്ളിയിൽ വെച്ചാണ്. ഇതൊക്കെ മസ്ജിദുൽ അക്സയുടെ മഹത്വവും പ്രാധാന്യവും അറിയിക്കുന്നതായ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. ആ മസ്ജിദുൽ അക്സയാണ് കവി പറഞ്ഞില്ലേ, ഇന്ന് ഫല്യവും മസ്റ നബിയില്ലാഹി വജ്ജ വഖദ് ഗശാഹു മുർറു മിനൽ അൽവാനി തൻകീലു ദുല്ലു വദഅഫു വതംസീലു വമൽഹമതു മാദാഖഹ ഫീ മദാരി ദഹരി ഇൻസാനു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശാപ്രയാണം നടത്തിയ ആ മണ്ണ് ഇന്ന് ഗശാഹും മുറു മിനൽ അൽവാനി തൻകീലു, വളരെ പ്രയാസകരമായ അപകടകരമായ പല വിപത്തുകളുടെയും സ്ഥലമായി മാറിയിരിക്കുകയാണ്. ദുല്ലുൻ വദാഫുൻ വതംസീലു വമൽഹമ, അവിടെ രക്തച്ചൊരിച്ചിലാണ്, അവിടെ ചിത്രവധമാണ്, അവിടെ അപമാനമാണ്. മാദാഖഹ ഫീ മദാരി ദഹ്രി ഇൻസാനു, ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഒരു മനുഷ്യനും അനുഭവിച്ചിട്ടില്ലാത്ത പലവിധ പ്രയാസങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിശാപ്രയാണ ഭൂമിയായ മസ്റയിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മസ്റ, അതാണ് അൽ മസ്ജിദുൽ അക്സ പള്ളി. ഈ മസ്ജിദുൽ അക്സയിൽ ഒരു സ്ഥലമാണ് സഹറത്ത്. സഹ്റ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാറയാണ്, മസ്ജിദുൽ അക്സയിൽ ഒരു പാറയാണ്. ആ പാറയാണ് മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഖിബ്ല, മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഖിബ്ല. ഇന്ന് ആ പാറയെ വലയം ചെയ്ത് നമ്മൾ കാണുന്നത് അഡ്ഭുജാകൃതിയിലുള്ള ഒരെടുപ്പാണ്. അതിന്മേൽ മഞ്ഞവർണ്ണത്തിൽ ഒരു കുബ്ബ കാണാൻ സാധിക്കും, മഞ്ഞവർണ്ണത്തിൽ കുബ്ബ. ഈ കുബ്ബയുടെ, അതാണ് കുബ്ബത്ത് സഹ്റ, സഹ്റ എന്നാണ് ആ പാറ. ആ പാറയെ ആവരണം ചെയ്താണ് ഈ അഡ്ഭുജാകൃതിയിലുള്ള എടുപ്പും അതിന് മുകളിൽ കുബ്ബയുള്ളത്. അതിന് കുബ്ബത്ത് സഹ്റ എന്ന് ചരിത്രത്തിൽ പേര്. സഹ്റയെ സംബന്ധിച്ചിടത്തോളം, ഈ പാറയെ സംബന്ധിച്ചിടത്തോളം അതിന് ചരിത്രത്തിൽ പ്രാധാന്യമുണ്ട്. ചിലർ വളരെ കാടുകയറി സംസാരിച്ചിട്ടുണ്ട് അത് മുഖവിലൊക്കെ എടുക്കേണ്ടതില്ല. മസ്ജിദുൽ ഹറാമിൽ കഅബയിൽ ഹജറുൽ അസ്വദ് എങ്ങനെയാണ്, അപ്രകാരമാണ് മസ്ജിദുൽ അക്സയിൽ സഹ്റ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തെളിവില്ലാത്ത വർത്തമാനങ്ങൾ മാത്രമാണ്. അതേസമയം സഹ്റയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രം എന്താണ് എന്ന് വെച്ചാൽ, ഈ സഹ്റയാണ് മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഖിബ്ല. സഹ്റ അത് 18 മീറ്റർ നീളവും 13 മീറ്റർ വീതിയും ഉള്ള 1 മീറ്ററോളം ഉയരമുള്ള ഒരു പാറയാണ്. അത് കിഴക്ക് ഭാഗത്തേക്ക് താഴ്ന്ന് പടിഞ്ഞാറ് ഭാഗം ഉയർന്നു നിൽക്കുന്ന ഒരു പാറയാണ്. ഈ സഹ്റയുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ തലചായ്ച്ചു കിടന്ന് പിന്നെ അദ്ദേഹം കണ്ട ചില സ്വപ്നവുമായി ബന്ധപ്പെട്ട ചരിത്രം, അത് ഇസ്രായേലി ഇതിഹാസമാണ്. നമുക്കതിൽ പിന്നെ ബലപ്പെട്ട ഒരു റിവായത്ത് വന്നിട്ടില്ല. പക്ഷേ സഹ്റയെ സംബന്ധിച്ചിടത്തോളം ബലപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിമീങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങളുടെ ഖിബ്ല അത് ഈ സഹ്റയായിരുന്നു, ഈ പാറയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് മക്കയിൽ നമസ്കരിച്ചപ്പോൾ ഫലസ്തീനിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചിരുന്നത്. മുസ്ലിമീങ്ങളുടെ ഖിബ്ല ഫലസ്തീനായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ പിന്നിൽ നിന്ന് ഫലസ്തീനിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കും. അപ്പോ കഅബയും മുന്നിൽ വരും, ഫലസ്തീനും മുന്നിൽ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന് 16 മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചിരുന്നത് ഫലസ്തീനിലേക്കാണ്. പിന്നീടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഖിബ്ല മാറ്റുന്നത്. മക്കയിൽ നമസ്കരിച്ചിരുന്നപ്പോൾ റസൂലിന്റെ മുന്നിൽ കഅബയുണ്ട്, പിന്നെ ഫലസ്തീനും, രണ്ട് ഖിബ്ലയും കിട്ടും. ആ രീതിയിലാണ്. പക്ഷെ മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ ഫലസ്തീനിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കയിലെ ഖിബ്ല കിട്ടൂല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിലൊരു പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് വഹി വരുന്നത് വരെ 16 മാസം ഫലസ്തീനിലേക്ക് സഹ്റയിലേക്ക് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചിരുന്നത്. സഹ്റ മുസ്ലിമീങ്ങളുടെ ആദ്യ ഖിബിലയായിരുന്നു എന്നുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അവരൊക്കെ പ്രമാണബദ്ധമായി സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ കാണുവാൻ സാധിക്കും. ഏതായാലും സഹ്റയായിരുന്നു മുസ്ലിമീങ്ങളുടെ ആദ്യ ഖിബില. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല മസ്ജിദുൽ ഹറാമിലേക്ക് തിരിച്ച് പ്രവാചകനോട് പറഞ്ഞ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബിലയിലേക്ക് നാം നിങ്ങളെ തിരിക്കും, അങ്ങനെ മസ്ജിദുൽ ഹറാമിന് നേരെ നിങ്ങൾ തിരിയുക എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖിബില മാറ്റി. 16 മാസം മദീനയിൽ റസൂലുള്ള നമസ്കരിച്ചിരുന്നത് ഈ സഹ്റയിലേക്ക് തിരിഞ്ഞാണ്. സഹ്റ അതായിരുന്നു മുസ്ലിമീങ്ങളുടെ ഖിബില. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൽ അക്സ വിജയിച്ചടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ, ഉമറിന്റെ ഖിലാഫത്തിൽ ഹിജ്റയുടെ 15 ഫലസ്തീനിലേക്ക് പോയി. ഫലസ്തീനിലേക്ക് പോയപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കണം. അപ്പൊ എവിടെ നിസ്കരിക്കണം? കാബുൽ അഹ്ബാറിനോട് ചോദിച്ചു, ഞാൻ എവിടെ നിസ്കരിക്കും? അപ്പൊ കാബുൽ അഹ്ബാർ പറഞ്ഞു, സഹ്റയുടെ പിന്നിൽ പോയിട്ട് നിസ്കരിക്കാം. സഹ്റയുടെ പിന്നിൽ പോയി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ സഹ്റ മുന്നിൽ വരും, മക്കയും മുന്നിൽ വരും, ഫലസ്തീനിൽ വെച്ചാണ്. അപ്പൊ അവിടെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ സഹ്റ മുന്നിൽ വരും, അതേപോലെ തന്നെ കാബയും മുന്നിൽ വരും. അപ്പൊ രണ്ട് കിബിലയും കിട്ടും. കാബുൽ അഹ്ബാർ അങ്ങനെ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല കാബുൽ അഹ്ബാറിനെ എതിർത്തിട്ട് പറഞ്ഞു, വാഹൈ തൽയഹൂദ്, നീ ജൂതരോട് പിന്നെ സമരസപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ നമസ്കരിക്കുന്നത് റസൂലുള്ള നിസ്കരിച്ചെടുത്താണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? സഹ്റയുടെ പിന്നിൽ നമസ്കരിക്കാതെ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹു തആല നിസ്കരിച്ചു. റസൂലുള്ള നിസ്കരിച്ചെടുത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കയിലേക്കാണ് തിരിയുക, സഹ്റ പിന്നിലായിട്ടാണ് വരിക, പിന്നിലായിട്ടാണ് വരിക. ഏതായാലും സഹ്റ അത് മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ ഖിബിലയായിരുന്നു എന്നതിൽ ഇഷ്കാലില്ല. ആ ഭാഗത്തേക്ക് തിരിഞ്ഞായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വെച്ച് നമസ്കരിച്ചിരുന്നത് എന്നുള്ളതും ചരിത്ര യാഥാർത്ഥ്യമാണ്. ഈ സഹ്റ അതിന് അത് മുസ്ലിമീങ്ങളുടെ ഖിബിലയാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൽ അക്സ വിജയിച്ചടക്കാൻ വേണ്ടിയിട്ട് ഈലിയായിലെ പുരോഹിതന്മാർ ഉമറിനോട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. മുസ്ലിം സൈന്യം അംറിന്റെയും ഖാലിദിന്റെയും അബു മൂസയുടെയും മുആവിയയുടെയും അബു ഉബൈദയുടെ ഒക്കെ നേതൃത്വത്തിൽ യുദ്ധവിജയങ്ങൾ നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഫലസ്തീനിലെത്തി. ഫലസ്തീനിലെത്തിയപ്പോൾ ഖുദുസ് വിജയിച്ചടക്കണം. അപ്പൊ ഈലിയ ഖുദുസിന് ഫലസ്തീനിന് മസ്ജിദുൽ അക്സക്ക് പണ്ടത്തെ പേരാണ് ഈലിയ. ഈലിയ അവിടുത്തെ പുരോഹിതന്മാർ പറഞ്ഞു, യുദ്ധത്തിലൂടെ വേണ്ട, സന്ധിയിലൂടെയാകാം. അതിന് ഉമറിനോട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഫലസ്തീനിലേക്ക് പോയ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഫലസ്തീനിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഈ സഹ്റ ഖിബിലയാകുന്ന സഹ്റ ഉണ്ടല്ലോ, അതിനെ വളരെയധികം അനാദരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അനാദരിക്കുന്ന കാഴ്ച, ജൂതരും ക്രൈസ്തവരും ഒരുപോലെ അനാദരിക്കുകയാണ്. ജൂതർ അനാദരിക്കുന്നത് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടത് സഹ്റയിൽ വെച്ചാണ് എന്ന് ക്രൈസ്തവർ പറഞ്ഞിരുന്നു. സഹ്റയിൽ വെച്ചാണ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ ആകാശത്തിലേക്ക് ഉയർത്തിയത്, അദ്ദേഹം ക്രൂശീകരിക്കപ്പെട്ടതിന് ശേഷം ക്രൈസ്തവരുടെ വാദപ്രകാരം. അപ്പൊ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ ആകാശത്തിലേക്ക് ഉയർത്തിയത് സഹ്റയുടെ മേൽ വെച്ചാണ് എന്ന് ക്രൈസ്തവർക്ക് വിശ്വാസമുള്ളത് കാരണത്താൽ അവരോടുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടി ജൂതർ അവരുടെ വീടുകളിലെ വേസ്റ്റുകളും അതേപോലെ തന്നെ മാലിന്യങ്ങളും സഹ്റയിൽ കൊണ്ടുവന്ന് കൊട്ടുമായിരുന്നു. ക്രൈസ്തവർക്ക് ആധിപത്യം കിട്ടിയപ്പോൾ ക്രൈസ്തവർ ചെയ്തിരുന്നത് സഹ്റ ജൂതന്മാരുടെ ഖിബിലയാണ്, ജൂതന്മാരുടെ ഖിബിലയും അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലവുമാണ് എന്നാണ് ജൂതരുടെ വിശ്വാസം. അതുകൊണ്ട് ജൂതരുടെ ഖിബിലയും അവരുടെ പ്രാർത്ഥനാ സ്ഥലവുമാണ് സഹ്റ എന്നത് കാരണത്താൽ ക്രൈസ്തവർക്ക് ഖുദുസിൽ മേൽക്കോയ്മ കിട്ടുമ്പോൾ അവരും അവരുടെ വേസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യും? സഹ്റയിലിടും. എത്രമാത്രം സ്ത്രീകൾ അവരുടെ ആർത്തവ പിരീഡിൽ കെട്ടിവെക്കുന്ന പേട് വരെ ആ രക്തമടക്കം കൊണ്ടുവന്നിട്ട് അവർ സഹ്റയിൽ ഇടുമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഫലസ്തീൻ വിജയിച്ചടക്കാൻ വേണ്ടി ചെന്നപ്പോൾ തന്റെ ശിരോവസ്ത്രം ഊരിയിട്ടാണ് സഹ്റയെ തുടച്ച് അവിടെയുള്ള മാലിന്യങ്ങൾ വൃത്തിയാക്കിയത് എന്ന് കാണാൻ സാധിക്കും. ശരിയാണ്, ഉമർ സഹ്റയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചിട്ടില്ല, മക്കയിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചത്. പക്ഷേ സഹ്റയെ ഉമർ റളിയല്ലാഹു തആല അൻഹു ശുദ്ധീകരിക്കുകയും അവർ ക്രൈസ്തവർ കൊണ്ടുവന്നിട്ട് വേസ്റ്റിൽ അത് ഉമർ സ്വയം മുൻകൈയെടുത്ത് തന്റെ ശിരോവസ്ത്രം ഉപയോഗിച്ച് ആ പാറ തുടച്ച് ഉമർ റളിയല്ലാഹു തആല അൻഹു വൃത്തിയാക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഖുലഫാഉ റാഷിദീങ്ങളുടെ കാലഘട്ടങ്ങളിലും അമവികളുടെ തുടക്കങ്ങളിലും സഹ്റ അവിധം ശേഷിച്ചു. മുസ്ലിമീങ്ങൾ ഫലസ്തീൻ വിജയിച്ചടക്കി, മസ്ജിദുൽ അക്സ പള്ളി വിജയിച്ചടക്കിയതിനു ശേഷം വളരെ ആദരണീയമാണ്, ജൂതരും ക്രൈസ്തവരും കാണിച്ചിരുന്ന ഈ തോന്നിവാസം അത് സഹറയ്ക്ക് നേരെ മസ്ജിദുൽ അക്സയ്ക്ക് നേരെ പിന്നീടുണ്ടായില്ല. അതിന്റെ പവിത്രതയും അതിന്റെ മഹത്വവും മുസ്ലിമീങ്ങൾ വെച്ചു പുലർത്തി ആദരിച്ചുകൊണ്ടാണ് തുടരുകയുണ്ടായത്. ഇന്ന് കാണുന്ന അത്ഭുജാകൃതിയിലുള്ള എടുപ്പും അതിന്റെ മുകളിലുള്ള മഞ്ഞ കുബ്ബയും അത് അമവി ഖലീഫയായ അബ്ദുൽ മലിക് ഇബ്ന് മർവാൻ ഹിജ്റയുടെ അറുപത്തിയേഴിൽ സ്ഥാപിച്ചതാണ്. ഹിജ്റയുടെ 67 ഈ സഹ്റയെ ഉള്ളിലാക്കി അതിനു ചുറ്റും എടുപ്പുണ്ടാക്കി, എന്നിട്ട് അതിനു മുകളിൽ ഒരു കുബ്ബയും സ്ഥാപിക്കുകയുണ്ടായി. അതിന് അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അമവികളുടെ ഖിലാഫത്തിൽ അമവികളെ സമ്മതിക്കാത്തവരായിരുന്നു ഹിജാസികളിൽ പലരും. അവർ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിനെ ഹിജാസിൽ ബൈഅത്ത് ചെയ്ത് അവരുടെ അന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിനെ അവർ ഖലീഫയാക്കിയിട്ട് കൊണ്ടെടുക്കണം. സിറിയക്കാർ അവർ ഒരിക്കലും അമവികളെയല്ലാതെ സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെ അവർ അബ്ദുൽ മലിക് ഇബ്നു മർവാനാണ് തങ്ങളുടെ ഖലീഫ എന്ന നിലക്ക് അവർ വാശിയിലായി. അമവികൾക്കാണ് ഖിലാഫത്ത്, പക്ഷേ ഹിജാസികളാണ് അല്പം വിസമ്മതിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു മക്കത്ത് താവളടിച്ചു. മാത്രമല്ല, മക്കത്ത് താവളടിച്ച അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തന്റെ ആശയത്തിലേക്ക് ക്ഷണിക്കുവാൻ പല അവസരങ്ങളുണ്ട്. കാരണം എന്താ, ഹറമാണ്, ഹാജിമാര് വരും, സന്ദർശകർ വരും. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന് തന്റെ ആവശ്യങ്ങളും തന്റെ വിഷയങ്ങളും അവരെ കേൾപ്പിക്കുവാനും അവരെ സ്വാധീനിക്കുവാനും സാധിക്കും. ഇത് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ത് ചെയ്തു, ഖുദ്സ് ഇതേപോലെ വിശുദ്ധമായ പള്ളിയാണ്, അതുകൊണ്ട് തന്നെ ഈ സഹ്റയെ ഇവിധം ഒരു എടുപ്പുണ്ടാക്കി. ആ എടുപ്പ് വളരെ ഗംഭീരമായിരുന്നു. ഹിജ്റയുടെ 67 തുടങ്ങി 70 പണി പൂർത്തിയാവുന്നത്. ഖുബ്ബത്ത് സഹ്റയുടെ പണി പൂർത്തിയാവുന്നത് 67 തുടങ്ങിയിട്ട് 70. അപ്പൊ 3 എന്ത് ചെയ്തിട്ടുണ്ട്, ആ കുബ്ബ അത് നിർമ്മിക്കുവാൻ പണിയെടുത്തിട്ടുണ്ട്. അതും വളരെ വിലപിടിപ്പുള്ള പിന്നെ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഖുബ്ബത്ത് സഹ്റ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. സ്വർണവും അതേപോലെ തന്നെ മുത്തുകളും പവിഴങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അന്ന് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അത് നിർമ്മിച്ചത്. കാരണം ആളുകളെ ഹിജാസിൽ നിന്ന് വലിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അമവികളുടെ ഖിലാഫത്ത് ആളുകൾ കൂട്ടാക്കുവാനും അംഗീകരിക്കാനും അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ ആളുകൾ കേൾക്കാതിരിക്കുവാനും ജനശ്രദ്ധയെ പിടിച്ചുകൊണ്ടുപോകാനാണ് അന്ന് അദ്ദേഹം ഇത് ചെയ്യുകയുണ്ടായത്. ഏതായാലും അതാണ് ഖുബ്ബത്ത് സഹ്റ ഇന്ന് കാണുന്ന എടുപ്പ്. അതിന് മുകളിൽ വരാനുള്ളതായ ചരിത്ര പശ്ചാത്തലം, ഖുലഫാഉർ റാഷിദീങ്ങളുടെ 30 അതേപോലെ തന്നെ അമവികളുടെ ഖിലാഫത്തിൽ മുആവിയ റളിയല്ലാഹു തആലാനു, മുആവിയക്ക് ശേഷം യസീദ്, അതേപോലെ മുആവിയ സാനി, അതേപോലെ തന്നെ അബ്ദുൽ മലിക്കിന്റെ പിതാവായ മർവാൻ ഇബ്നുൽ ഹക്കം, ഇവരുടെ ഒന്നും ഖിലാഫത്തിൽ ആ എടുപ്പ് ഖുബ്ബത്ത് ഈ സഹ്റയുടെ മുകളിൽ ഇന്ന് കാണുന്ന ആ എടുപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് പിന്നീട് അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിലാണ് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഏതായാലും അതിനകത്തുള്ള സഹ്റയെ സംബന്ധിച്ചിടത്തോളം ആ സഹ്റ അതിന് ചരിത്ര പ്രാധാന്യമുണ്ട്. അത് മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ ഖിബിലയാണ് എന്നുള്ളത് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനപ്പുറം ആ സഹ്റ തൊടുക അല്ലെങ്കിൽ അവിടെ തടവുക, അതേപോലെ തന്നെ ആ എടുപ്പ് തടവുക, ഇങ്ങനത്തെ ചെയ്തികൾ മുസ്ലിമീങ്ങൾ കാണിക്കുന്നത് കാണാൻ സാധിക്കും. അതിനൊന്നും ചരിത്രത്തിൽ ഒരു തെളിവുമില്ല, ഒരു പ്രമാണവുമില്ല എന്നുള്ളതാണ്. ഏതായാലും ഇത് ഖുദ്സിന്റെയും അതേപോലെ മസ്ജിദുൽ അഖ്സ പള്ളിയുടെയും വിഷയത്തിൽ നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ടതായ വിഷയങ്ങളാണ്. ഈ അൽ മസ്ജിദുൽ അഖ്സ പള്ളി അത് ഉമർ റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിലാണ് മുസ്ലിമീങ്ങൾക്ക് ക്രൈസ്തവരിൽ നിന്ന് ലഭിക്കുന്നത്. ഉമർ റളിയല്ലാഹു തആലാനു സിറിയയിലെത്തി, ഫലസ്തീനിലെത്തി, ഈലിയ ദേശത്തെ പുരോഹിതന്മാരോടൊപ്പം ഇരുന്ന് സന്ധി വ്യവസ്ഥയിലൂടെ അൽമസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങളുടെ അധീനതയിലാക്കി. ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ സന്ധിയിലൂടെ വിജയിച്ചടക്കി. അന്ന് ഉമർ റളിയല്ലാഹു തആലാനു അവിടെ പ്രസംഗിച്ച പ്രസംഗത്തിൽ ക്രൈസ്തവർക്കുള്ള അവകാശങ്ങൾ വകവച്ചിട്ടുണ്ട്. അവിടുത്തെ പുരോഹിതന്മാരുടെ നേരെ ഒരിക്കലും കയ്യേറ്റമോ മോശമായ സമീപനമോ ഉണ്ടാകരുത് എന്ന് ഉമർ റളിയല്ലാഹു തആലാനു തീർത്ത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഉമർ റളിയല്ലാഹു തആലാനു പറഞ്ഞത് ക്രൈസ്തവർക്ക് ഫലസ്തീനിൽ താമസിക്കാം, ജൂതരെ പുറത്താക്കണം, ഫലസ്തീനികൾക്ക് താമസിക്കാം. ഫലസ്തീനികൾ കപ്പം നൽകി, ജിസിയ നൽകി അവർക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിൽ സുരക്ഷിതരായിട്ട് കഴിയാം എന്ന് ഉമർ റളിയല്ലാഹു തആലാനു അന്ന് പ്രസംഗിക്കുകയും പ്രഖ്യാപിക്കുകയും ഉണ്ടായി. ആ അവകാശങ്ങളെ ലഭിച്ചും ആ ആദരവ് സ്വീകരിച്ചും ക്രൈസ്തവർ അവർ ഖുദ്സിൽ അതേപോലെ ഫലസ്തീനിൽ തുടരുകയാണ് ഉണ്ടായത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം മുതൽ അൽ മസ്ജിദ് അൽ അഖ്സ പള്ളി മുസ്ലിമീങ്ങളുടെ കീഴിൽ ആദരപൂർവം തുടരുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു ശാപമായിരുന്നു ഉബൈദികൾ, ഫാത്തിമികൾ എന്ന് വ്യാജമായി തങ്ങൾക്ക് പേരിട്ട ഉബൈദികൾ എന്ന് പറയുന്നതായ വിഭാഗം ഇസ്ലാമിക നാടുകളെ ഭരിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഹിജ്റയുടെ 297 മുതൽ 657 വരെയുള്ള നീണ്ട കാലഘട്ടം അത് ഉബൈദികളുടെ കാലഘട്ടമായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവർ ഈജിപ്തിനെ ഭരിച്ചു. ഈ ഉബൈദികൾ ഒരിക്കലും നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്നവരല്ല, അവർ വ്യാജന്മാരാണ്, അവർ അവിശ്വാസികളാണ്. അവർ ഫാത്തിമികൾ എന്ന് തങ്ങൾക്ക് പറയുന്നുവെങ്കിൽ അത് തീർത്തും വ്യാജം മാത്രമാണ്. ഈ ഉബൈദികൾ ഇസ്ലാമിന്റെ മേൽക്കുപ്പായമിട്ട നബി കുടുംബത്തിന്റെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്ന ഒരു ജാടകൾ മാത്രമായിരുന്നു, ചരിത്രത്തിലെ കേവല ജാടകൾ മാത്രമായിരുന്നു. അവർക്ക് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇവരുടെ പണി ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇതിനകത്ത് നിന്ന് ഇസ്ലാമിലേക്ക് വാതിൽ തുറന്നിടുക എന്നുള്ളതായിരുന്നു. ആ പണി അവർ ഭരിച്ചിരുന്ന നാടുകളിൽ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം കഴിഞ്ഞു, അമവികളുടെ കാലം അത് അവസാനിക്കുന്നത് 132 പിന്നീട് അബ്ബാസികൾ നിലവിൽ വന്നു. അബ്ബാസികളുടെ ഭരണം അത് 566 പൂർണ്ണമായിട്ട് പിന്നെ നാമാവശേഷമാകുന്നത്. ഈ നീണ്ട കാലയളവിൽ അൽ മസ്ജിദ് അൽ അഖ്സ മുസ്ലിമീങ്ങളുടെ സംരക്ഷണത്തിലും മുസ്ലിമീങ്ങളുടെ ആദരവിനാലുമായിരുന്നു. പക്ഷേ ഉബൈദികൾ കുരിശി യോദ്ധാക്കൾക്ക് ഇസ്ലാമിക നാടുകളിലേക്ക് കവാടം തുറന്നിടുകയും അങ്ങനെ ഉബൈദികളുടെ ആശീർവാദത്താൽ കുരിശി യോദ്ധാക്കൾ അൽ മസ്ജിദ് അൽ അഖ്സ പിന്നീട് തിരിച്ചു പിടിക്കാനുണ്ടായത്, മുസ്ലിമീങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കാനുണ്ടായത്. അങ്ങനെ മസ്ജിദ് അൽ അഖ്സ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് ഖതീബ് പറഞ്ഞില്ലേ, 90 അന്ന് ലോക മുസ്ലിമീങ്ങളുടെ ചർച്ചാ വിഷയവും അവരുടെ ദുഃഖവിഷയവും അൽ മസ്ജിദ് അൽ അഖ്സ മാത്രമായിരുന്നു. കാരണം മസ്ജിദ് അൽ അഖ്സ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നത് കാരണത്താൽ. സലാഹുദ്ദീൻ അൽ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് മുമ്പ് നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരുടെയൊക്കെ ഭരണനാളുകളിൽ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ വിഷയം അതൽ മസ്ജിദ് അൽ അഖ്സയായിരുന്നു. അത് കുരിശി യോദ്ധാക്കൾ കയ്യേറി ക്രൈസ്തവരുടെ കയ്യിലായി, മുസ്ലിമീങ്ങൾക്ക് അത് നഷ്ടപ്പെടുകയുണ്ടായി, ഉബൈദികൾ അതിന് പാലം വെക്കുകയുമുണ്ടായി. സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഭക്ഷണം പോലും ഒഴിവാക്കിയിരുന്നു എന്നാണ് അദ്ദേഹത്തോട് പറയപ്പെട്ടു. നിങ്ങളുടെ പിന്നെ കണ്ണിന്റെ കാഴ്ച പോകും നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ. അദ്ദേഹം പറയുകയാണ്, ഞാൻ എങ്ങനെ ആനന്ദിക്കും സന്തോഷിക്കും മസ്ജിദ് അൽ അഖ്സ പുരുഷ യോദ്ധാക്കളുടെ കയ്യിലായിരിക്കെ. അങ്ങനെ 6 തുടക്കത്തിൽ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി കുരിശ് യോദ്ധാക്കളുമായിട്ട് പടയേന്തി അവരിൽ നിന്ന് അൽ മസ്ജിദ് അൽ അഖ്സയെ തിരിച്ചു വാങ്ങുകയാണുണ്ടായത്, തിരിച്ചു പിടിക്കുകയാണുണ്ടായത്. പിന്നീട് മംലൂക്കുകളുടെ ഭരണവും പിന്നീട് ഒട്ടോമൻ തുർക്കികളുടെ ഭരണവും ഈ വർത്തമാന യുഗത്തിൽ പിന്നീട് അൽ മസ്ജിദ് അൽ അഖ്സ മുസ്ലിമീങ്ങൾക്ക് ക്രമേണയായി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംജാതായത്. 948 ഇസ്രായേൽ നിലവിൽ വന്നു. അതിനു മുമ്പ് 937 പിന്നെ പാശ്ചാത്യൻ ശക്തികളിൽ ചിലർ അവരുടെ കൗൺസിലേറ്റ് കുദിസിൽ സ്ഥാപിച്ച് ഈ ഇസ്രായേല്യരാകുന്ന ജൂതരാകുന്ന വിത്തുകളെ വളർത്തുവാനും മുളപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ ഇസ്രായേൽ നിലവിൽ വന്നു. 967 ദിഫൽ ഗർബിയയും അതേപോലെ തന്നെ കുദിസും ഒക്കെ ഇസ്രായേലിലേക്ക് ചേർക്കപ്പെടുകയുണ്ടായി. ഇന്ന് കുദിസെത്തി നിൽക്കുന്ന ചരിത്രം അത് നമുക്കെല്ലാവർക്കും അറിയാം. മസ്ജിദ് അൽ അഖ്സയെ പൊളിക്കുവാൻ, അതേപോലെ തന്നെ പള്ളിയെ പ്രത്യേകം പൊളിക്കുവാൻ ജൂതന്മാർ നടത്തുന്നതായ ശ്രമങ്ങൾ, അതിൽ നിന്ന് മുസ്ലിമീങ്ങളെ അകറ്റുവാനും മുസ്ലിമീങ്ങളുടെ ശ്രദ്ധയെ മറ്റു വിഷയങ്ങളിൽ കെട്ടിയിടുവാനും ജൂതന്മാർ നടത്തുന്നതായ ശ്രമങ്ങൾ, അത് വളരെ പ്രസിദ്ധമായ വാർത്തയാണ്. ഇത് വിശദീകരണം ആവശ്യമില്ലാത്ത വിധം ഉള്ള ഒരു വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുദ്സിന്റെ വിഷയം, അൽ മസ്ജിദ് അൽ അഖ്സയുടെ വിഷയം, അത് നമ്മുടെ വിഷയമാണ്, അത് ഇസ്ലാമിന്റെ വിഷയമാണ്, അത് ഓരോ മുസ്ലിമിനെയും ബാധിക്കുന്ന വിഷയമാണ്. കേവലം ഫലസ്തീനികളുടെ മാത്രം ഇത് പ്രശ്നമല്ല, അത് ഫലസ്തീനികളുടെ ഒരു പ്രശ്നമായിട്ടാണ് പലരും കാണുന്നത്. അതൊരിക്കലും ശരിയല്ല. നമ്മളുടെയൊക്കെ മേൽ മസ്ഊലിയത്തായിട്ടുള്ളതായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മളോട് ആ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് ദുആയിരക്കുവാനും ജൂതരുടെ മലിന ഹസ്തങ്ങളിൽ നിന്ന് ആ പള്ളിയെ അള്ളാഹു രക്ഷപ്പെടുത്തുവാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും അതേപോലെ തന്നെ നമ്മൾ സത്യസന്ധരായിട്ട് ജീവിക്കുവാനുമൊക്കെ ഇവിടെ ഖത്തീബ് നമ്മളോട് ആവശ്യപ്പെടുകയുണ്ടായത്. പലവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നു അൽ മസ്ജിദ് അൽ അഖ്സയെ തകർക്കുന്നതിന് വേണ്ടി. ജൂതരുടെ ഒരു ഹൈക്കൽ ആരാധനാലയം അവർ സ്വപ്നം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് മസ്ജിദ് അൽ അഖ്സ തകർത്ത് ആ ജൂത ഹൈക്കൽ സ്ഥാപിക്കുവാൻ ജൂതന്മാർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടതായ പല ചുവടുവെപ്പുകളാണ് പല നിലക്ക് ആക്രമണങ്ങളായി, അതേപോലെ തന്നെ പല വിഷയങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ സംജാതമാക്കി ജൂതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം സഗൗരവം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഖതീബ് ചില സൂചനകൾ നൽകി ഈ വിഷയത്തെ അവതരിപ്പിക്കുകയുണ്ടായത്. ഖുബ്ബത്ത് സഹ്ര മസ്ജിദുൽ അക്സയിൽപ്പെട്ടതാണ്. മസ്ജിദുൽ അക്സയിൽപ്പെട്ടതാണെന്ന് ഖുബ്ബത്ത് സഹ്ര. അതേപോലെ തന്നെ പിന്നെ മസ്ജിദ് ഞാൻ ഈ ചരിത്രം പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലായി കാണും. അതായത് പിന്നെ ഈ സഹ്ര ഉൾപ്പെട്ട ഏരിയ അത് മസ്ജിദുൽ അക്സയിൽപ്പെട്ടതാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് നമസ്കരിച്ചത് പിന്നെ മസ്ജിദിന്റെ മുൻഭാഗത്താണ്. സഹ്റയിലേക്ക് തിരിയാതെ റസൂലുള്ളാഹി ഖിബ്ലയിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിച്ചത്. കാരണം എന്താ, ഖിബ്ല മാറ്റിയിട്ടുണ്ടായിരുന്നു. സഹ്ര വേറൊരു പള്ളിയല്ല. പിന്നെ സഹ്ര അത് ഖുദ്സിൽപ്പെട്ടതാണ്, മസ്ജിദുൽ അക്സയിൽപ്പെട്ടതാണ്. സഹ്റയുടെ പ്രത്യേകത അതായിരുന്നു ആദ്യത്തെ ഖിബ്ല എന്നുള്ളതാണ്. അല്ലാതെ രണ്ടും വേറെ വേറെ പള്ളിയല്ല. മാത്രമല്ല ആ എടുപ്പ് കണ്ടാൽ ചിലപ്പോൾ ആളുകൾ വിചാരിക്കും ഇത് വേറൊരു പള്ളി അത് വേറൊരു പള്ളി എന്നാണ്. ഏത് അത്ഭുജാകൃതിയിലുള്ള മഞ്ഞ കുബ്ബള്ള കുബ്ബത്ത് സഹ്ര കണ്ടെത്തുന്നത് വേറെ സ്ഥാപനമാണ്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു ആ എടുപ്പ് വന്നത് പിൽക്കാലത്താണ്. അബ്ദുൽ മലിക് ബിൻ മർവാൻ ഖലീഫയായിരിക്കെ ഹിജ്റയുടെ 67 എടുപ്പിന്റെ നിർമ്മാണം, അത് 70 പൂർത്തിയായി. അപ്പൊ സഹാബികളുടെ ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ, അതേപോലെ അമവികളുടെ ഖിലാഫത്തിന്റെ തുടക്കത്തിൽ ഒന്നും ഇല്ല ഈ കുബ്ബല്ല, മനസ്സിലായില്ലേ? സഹ്ര അവിടെ പള്ളിയിലെ ഒരു ഭാഗത്ത് ആ സഹ്ര ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് രണ്ടും വേറെ വേറെ പള്ളികളല്ല. നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ദുആ ഇരക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം നമ്മൾ സത്യസന്ധമാക്കുകയും ദീനീ നിഷ്ഠമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് വന്നത് നമ്മളിൽ നിന്ന് മാറ്റണമെങ്കിൽ നമ്മൾ സ്വയം മാറ്റത്തിന് വിധേയരാകേണ്ടതുണ്ട്. ഇന്ന അല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വയം മാറ്റത്തിന് വിധേയമാകുന്നതുവരെ അള്ളാഹു ഒരു വിഭാഗത്തിനും അവർക്ക് വന്നത് അവരിൽ നിന്ന് മാറ്റുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇൻ അല്ലാഹു യുദാഫിഉ അനില്ലദീന ആമനു, വിശ്വാസികളെ അള്ളാഹു പ്രതിരോധിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിനെ സഹായിച്ചവരെയാണ് അള്ളാഹു സഹായിക്കുക. സ്വയം മാറ്റത്തിന് വിധേയമാകുന്നവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വന്നണഞ്ഞത് അവരിൽ നിന്ന് മാറ്റുക. വിശ്വാസികളെ തൊട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിരോധിക്കുക. അതുകൊണ്ട് വിശ്വാസം സത്യസന്ധമാക്കുക. അതേപോലെ തന്നെ കർമ്മങ്ങളിൽ നമ്മൾ ദീനീ നിഷ്ഠരാവുക. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുക. നമ്മൾ അള്ളാഹുവിനോട് യാചിക്കുമ്പോൾ നമ്മുടെ യാചന അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കുക. ഇതാണ് വിഷയത്തിൽ എന്റെ മനസ്സിൽ കടന്നു വന്ന ഏതാനും ചരിത്രങ്ങളും വിഷയങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈ ആരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിനാൽ വിശുദ്ധ അൽ മസ്ജിദുൽ അക്സയെ ജൂതകരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. ജൂതന്മാരാകുന്ന നജസ്സുകളിൽ നിന്ന് അള്ളാഹു ആ വിശുദ്ധ പള്ളിയെ സംരക്ഷിക്കുമാറാവട്ടെ. അവിടം ഒരു സുജൂദ് നിർവഹിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖും തുണയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിന്റെ പവിത്രതയും പരിശുദ്ധിയും അള്ളാഹു അന്ത്യനാൾ വരേക്കും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ നമ്മൾ ഇന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു അവന്റെ പ്രീതിയും റഹ്മത്തും നമ്മളിൽ അവതരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد أمنها ورجال أمنها. اللهم احفظ لهذه البلاد أمنها ورجال أمنها. اللهم احفظ لهذه البلاد رخاءها واستقرارها. اللهم احفظ لهذه البلاد قيادتها وعقيدتها. يا ذا الجلال والإكرام يا حي يا قيوم إنك ولي ذلك والقادر عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.